ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرنا الله سبحانه وتعالى സൂക്ഷിച്ച് അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു റഹ്മത്താണ് അമലുകൾക്ക് ഫദൽ കൂടുന്ന, കൂടുതൽ പ്രതിഫലമുള്ള ചില കാലങ്ങൾ സ്ഥലങ്ങൾ ഒക്കെ നിശ്ചയിച്ചു എന്നുള്ളത്. നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കാൻ, പാപങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഇത്തരം സീസണുകൾ. അതിൽപ്പെട്ട ഒരു വലിയ സീസണിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മാസം, ഇന്നലെ തുടങ്ങിയ ഈ അറബി മാസം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാസം. മറ്റ് തീയതി അത് നമ്മുടേതല്ല. നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹിജിരി തീയതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിൽ, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം, യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അവൻ സൃഷ്ടി തുടങ്ങിയ മുതൽ, അതെന്താണ്? 12 ശഹ്റൻ, 12 മാസങ്ങളാണ്. ഫലാ മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ അവൻ പവിത്രമാക്കിയിട്ടുണ്ട്, യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്. ആ മാസങ്ങളിൽ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യരുത് പാപം ചെയ്തുകൊണ്ട്. ഇമാം ഖതാദ അസ്സദൂസി റഹിമഹുല്ലാ, മുഫസ്സിറായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് കുറ്റം കൂടുതലായിരിക്കും, ശിക്ഷ കൂടുതലായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ മാസങ്ങളിൽ നമുക്കറിയാം, ആ 4 മാസങ്ങൾ ദുൽഖഅദയും ദുൽഹജ്ജയും അതുപോലെ മുഹറമും റജബുമാണ്. ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിന് മറ്റു സമയങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ ശിക്ഷയുണ്ടായിരിക്കും. ഇതാണ് ഈ സമയത്ത് ഒന്നാമതായി നമ്മൾ ഓർക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മാസമാണ്. അവിടുന്ന് പറയുകയുണ്ടായി, അഫ്ളു സുയാമി ബാദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമാകുന്നു. ഈ മാസത്തിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വഅഫ്ളു സ്വലാത്തി ബാദൽ ഫരീളത്തി സ്വലാത്തുല്ലൈൽ, ഫർള് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളായ നമസ്കാരം രാത്രി നമസ്കാരമാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുള്ള മാസമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഈ മുഹറം മാസത്തിൽ മറ്റ് അമലുകളുടെ കൂട്ടത്തിൽ നോമ്പിനെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, നോമ്പ് എന്ന് പറയുന്നത് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള അമലാണ്. ഇല്ല സൗം ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി, നോമ്പ് അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹറം മാസത്തിനെ മറ്റ് 12 മാസങ്ങൾക്ക് ഇടയിൽ നിന്ന് വ്യത്യസ്തമായി ഷഹറുല്ലാ, അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അമലും അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള മാസവുമാണ്. അതുകൊണ്ടാണ് ഈ മാസത്തിൽ പ്രത്യേകം നോമ്പിനെ പ്രോത്സാഹിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അള്ളാഹു അലം, അതായിരിക്കാം കാരണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മാസത്തിലെ 10-ാം ദിവസം ആഷൂറയുടെ നോമ്പ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് പറയുകയുണ്ടായി, സൗമു യൗമി ആഷൂറ, ആഷൂറ ദിവസത്തെ നോമ്പ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ഫിറ സനത അല്ലതി ഖബ്ല, അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ നോമ്പ് കൊണ്ട് ആ നോമ്പിന് മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അവൻ പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരൊറ്റ ദിവസത്തെ അധ്വാനമേ ഉള്ളൂ, പ്രതിഫലം എന്താണ്? ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫദ്ല് കൊണ്ട് പുറത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ദിവസമാണ്. സഹാബത്ത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ നോമ്പ് നോൽക്കുകയും ചെറിയ കുട്ടികളെ പോലും നോമ്പ് നോൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. റുബയ്യ ബിൻതു മുഅവ്വിദ് റളിയല്ലാഹു അൻഹ ആ സഹാബി വനിത പറയുകയുണ്ടായി, വസുംന ബഅദ് പിന്നീട് ഞങ്ങൾ നോമ്പ് നോൽക്കാൻ തുടങ്ങി ആശുറ ദിവസം. വകുന്നാ നുസൗവിമു സിബിയാനന ഞങ്ങൾ മക്കളെ നോമ്പ് നോൽപ്പിക്കാറുണ്ടായിരുന്നു, ചെറിയ കുട്ടികളെ നോമ്പ് നോൽപ്പിക്കാറുണ്ടായിരുന്നു. വനജ്അലു ലഹും അല്ലുഅല മിനൽ ഇഹ്ന അവർക്ക് തുണി കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വൈദാ ബക്ക അഹദുഹും അല തആമി ആ കുട്ടി ഭക്ഷണം ചോദിച്ച് കരഞ്ഞാൽ ഈ കളിപ്പാട്ടം അവന് കൊടുക്കും. ഹത്ത യക്കൂന അന്റെ ലിഫ്താർ അങ്ങനെ നോമ്പ് തുറക്കുന്നത് വരെ പിടിച്ചു നിർത്തും. ആലോചിച്ച് നോക്കൂ, ഈ സുന്നത്തായ നോമ്പ് അവർ ചെറിയ കുട്ടികളെ കൊണ്ടുപോലും നോൽപ്പിക്കുമായിരുന്നു. അതും അവർ കരഞ്ഞാൽ പോലും ഭക്ഷണം കൊടുക്കാതെ അവരെ കളിപ്പിച്ച് ശ്രദ്ധ തെറ്റിച്ച് അങ്ങനെ മഗ്രിബാക്കാറുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, മുൻഗാമികളായ സമുദായങ്ങൾ നോമ്പ് നോച്ചിട്ടുള്ള ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോ യഹൂദികൾ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഈ ദിവസം അവിടുന്ന് ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അവർ പറഞ്ഞു, ഹാദ യൗമുൻ അദീമുൻ അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, അല്ലാഹു തആല മൂസ അലൈഹി സലാമിനെയും അദ്ദേഹത്തിന്റെ സഹാബത്തിനെയും ഫിർഔൻ നിന്ന് രക്ഷിച്ച ദിവസമാണ്, ഫിർഔനെ മുക്കിക്കൊന്ന ദിവസമാണ്, അതിന്റെ ഓർമ്മക്ക് വേണ്ടിയാണ് നോമ്പ് നോൽക്കുന്നത് എന്നവർ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസ മിൻകും, നിങ്ങളെക്കാളും മൂസ അലൈഹി സ്വലാമിനോട് അടുപ്പവും അവകാശവും ഞങ്ങൾക്കാണ്. ഫസാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസിയാമിഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുകയും സഹാബത്തിനോട് നോമ്പ് നൽകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ മൂസ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഫിർഔൻ എന്ന ധിക്കാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് ജാഹിലിയത്തിൽ യഹൂദികൾ പോലും നോമ്പ് നൽകാറുള്ള ദിവസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഇൻ ഇസ്തു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസ, ഞാൻ ഒമ്പതാം തീയതി കൂടി നോമ്പ് നോൽക്കും. കാരണം ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു തത്വമാണ് അഹ്ലുൽ കിതാബിന് എതിരാവുക എന്നുള്ളത്. ഖാലിഫുൽ മുശ്രിക്കീൻ ഖാലിഫുൽ യഹൂദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ കാണാൻ സാധിക്കും. അവർക്കെതിരാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒമ്പതാമത്തെ ദിവസം കൂടി നോമ്പ് നോൽക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം വരെ ജീവിച്ചിരുന്നില്ല, അതിനുമുമ്പായി മരണപ്പെടുകയാണുണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ ഈ മാസത്തിൽ മുഴുവനായും 30 ദിവസവും നോച്ചിട്ടില്ലെങ്കിലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റതായി തെളിവുകളില്ല. അതുകൊണ്ട് പരമാവധി കുറച്ച് ദിവസം ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുമെങ്കിൽ നോമ്പ് നോൽക്കുക, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അഫ്ദലായ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ ഈ മാസത്തെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്കറിയാം. പക്ഷെ പിശാജ് നമ്മെ അതിൽ നിന്ന് തടയാൻ പരമാവധി ശ്രമിക്കും. അതുകൊണ്ടായിരിക്കാം ഈ ഹദീസ് നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ കഴിഞ്ഞ എത്ര വർഷങ്ങളിൽ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക. അത് പിശാജിന്റെ തന്ത്രമാണ്. അതുകൊണ്ട് ബോധത്തോടുകൂടി ഈ മാസം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ അമലുകളിൽ അവന് ഇഖ്ലാസ് നൽകുമാറാകട്ടെ, അവൻ അത് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام على سيد الانبياء وخاتم المرسلين نبينا محمد وعلى اله واصحابه اجمعين اما بعد സഹോദരങ്ങളെ, നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിയുള്ള ഒരു മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, കൽപ്പിച്ചിട്ടുള്ളതാണ്. وسارعوا الى مغفره من ربكم وجنه സ്വർഗ്ഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും നിങ്ങൾ ധൃതി പിടിച്ച് മുന്നേറിക്കൊള്ളുക എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. അർദുഹ സമാവാത്തു വൽ അർദു ഉഇദ്ദത്തു ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിച്ച് മുന്നേറുക എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഫസ്തബിഖുൽ ഖൈറാത്ത്, സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾ പരസ്പരം മത്സരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ മത്സരിച്ച് മുന്നേറുന്നവരായിരിക്കും പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തുക. വസ്സാബിഖൂന അസ്സാബിഖൂൻ, ദുനിയാവിൽ നന്മകളിൽ മത്സരിച്ചവരായിരിക്കും സ്വർഗത്തിൽ നാളെ ദറജകളിൽ ഉയർന്നു പോവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഖാഫ അദ്ലജ്, ആർക്കാണോ പരലോകത്തെ കുറിച്ചുള്ള പേടി ബാധിച്ചിട്ടുള്ളത് അദ്ലജ, അവൻ രാത്രിയിൽ നേരത്തെ യാത്ര ചെയ്യും. പണ്ട് കാലങ്ങളിൽ രാത്രിയായിരുന്നു യാത്ര ചെയ്യാറുള്ളത്. രാത്രിയിൽ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, യാത്ര എളുപ്പമായിരിക്കും. അവൻ നേരത്തെ പുറപ്പെടും, മടിപിടിച്ചു നിൽക്കുകയില്ല. ഒമൻ അദ്ലജ, ആരാണോ രാത്രി നേരത്തെ യാത്ര പുറപ്പെടുന്നത്, ബലഗൽ മൻസിൽ, അവൻ എത്തേണ്ട സ്ഥലത്ത് അവന്റെ വീട്ടിൽ അവൻ എത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹുവിന്റെ ചരക്ക്, അള്ളാഹുവിന്റെ സിൽഅത്ത്, അള്ളാഹുവിന്റെ ചരക്ക് ഗാലിയ, വിലപിടിപ്പുള്ളതാണ്, നിസ്സാരമായ സാധനമല്ല സ്വർഗമെന്ന് പറയുന്നത്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അള്ളാഹു വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ചരക്ക് സ്വർഗമാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, മൻ അറഫ ഖദ്ര മാ തലബ ഹാന അലൈഹി മാ ബദൽ, ആരാണോ തന്റെ ലക്ഷ്യമെന്താണ്, അതിന്റെ വലിപ്പം എന്താണ് എന്ന് മനസ്സിലാക്കിയത്, അവന് അതിനുവേണ്ടി ചെലവഴിക്കുന്നതൊക്കെ നിസ്സാരമായിരിക്കും. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ വസീയത്തിൽ മനോഹരമായ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉപമയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഒരു കൂട്ടം ആളുകൾ ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ്. കാറ്റിൽപ്പെട്ട് ഈ കപ്പൽ ഒരു ആളില്ലാത്ത ദ്വീപിൽ പോയി ഇറങ്ങി. അങ്ങനെ ഈ കപ്പലിലുള്ള യാത്രക്കാരൊക്കെ ആ ദ്വീപിലിറങ്ങി. അവിടെ ചെന്നപ്പോ പല വിധത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകളുണ്ട്, മുത്തും പവിഴവും മരതകവും ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവിടെയുണ്ട്. ആ ദ്വീപിൽ ഇതിങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്, വേണ്ടത്ര അവിടെ നിന്ന് വാരാം. അതുപോലെ തന്നെ ഈ ദ്വീപിൽ എന്തുണ്ട്, കുറെ കല്ലും മണ്ണും അങ്ങനെയുള്ള വിലയില്ലാത്ത ചപ്പുചവറുകളും കിടക്കുന്നുണ്ട്. ആ ദ്വീപിന്റെ നടുവിലായി രാജാവിന്റെ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന് ചുറ്റും ഒരു അതിരുണ്ട്, അതിനകത്ത് പ്രവേശനമില്ല. ആ കൊട്ടാരത്തിനകത്തും കുറെ സ്വത്തുകളും അതുപോലെ തന്നെ ഭക്ഷണവും അടിമകളും ഒക്കെയുണ്ട്. അവരോട് പറഞ്ഞു, ഒരു രാത്രിയും പകലും നിങ്ങൾക്കിവിടെ കഴിച്ചുകൂട്ടാം. ആ സമയം കൊണ്ട് വാരുന്ന സ്വത്തുമായി മുത്തും പവിഴവുമൊക്കെയായി ഈ കപ്പലിൽ കയറി നിങ്ങൾക്ക് മടങ്ങാം, രാജാവിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ആളുകൾ മൂന്ന് വിഭാഗമായി തിരിഞ്ഞു. ഒരു വിഭാഗം ഉറക്കൊഴിച്ച് ആ രാത്രിയും പകലും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഈ സ്വത്തുവകകൾ വാരിക്കൂട്ടുകയായിരുന്നു. ഉറക്കം വരുമ്പോൾ അവർ ചിന്തിക്കും, സമയമില്ലല്ലോ, ഒരു ദിവസമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ വീണ്ടും ഉറക്കം വരുമ്പോൾ ഇവർ ആലോചിക്കും ഈ വാരുന്നതിന്റെ വില, അപ്പോൾ അവരുടെ ഉറക്കം പറന്നുപോകും. പിന്നെയും ക്ഷീണം അനുഭവിക്കുമ്പോൾ അവർ ആലോചിക്കും, ഇതുകൊണ്ട് തിരിച്ചു ചെന്നാൽ നാട്ടിൽ അനുഭവിക്കാവുന്ന സുഖങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കും. അങ്ങനെ അവര് വിശ്രമമില്ലാതെ അവിടെ നിന്ന് വാരിക്കൂട്ടിക്കൊണ്ടിരുന്നു. മറ്റൊരു വിഭാഗം, അവര് ഒന്നും ചെയ്തില്ല, ഈ രത്നവും മുത്തും പവിഴവും ഒന്നും അവർക്ക് വേണ്ട, അവരവിടെ കിടക്കുന്ന ചപ്പുചവറുകൾ വാരുന്ന തിരക്കിലായിരുന്നു. മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം, അവർ നല്ലതൊന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്തു, വിലക്കപ്പെട്ട ഈ കൊട്ടാരത്തിലേക്ക് അതിന്റെ മതിലൊക്കെ ചാടിക്കടന്ന് ഉള്ളിൽ കയറി കൊട്ടാരത്തിന്റെ വാതിലൊക്കെ ചവിട്ടി തുറന്നു. അങ്ങനെ ഈ മൂന്ന് കൂട്ടരും ഈ പണിയൊക്കെ കഴിഞ്ഞ് കപ്പലിൽ കയറ്റി അവർ തിരിച്ചുകൊണ്ടുപോയി. എന്നിട്ട് രാജാവിന്റെ മുമ്പിൽ അവരെ ഇറക്കി. അവിടെ ഈ സ്വർണവും മുത്തും പഴവും ഒക്കെ വാരിയവരെ രാജാവ് കൂടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു, അവരെ കൂടുതൽ കൊടുത്ത് ആദരിച്ചു. അവർക്ക് വീണ്ടും അദ്ദേഹം ഇതുപോലെയുള്ള സ്വത്തുവകകളൊക്കെ കൊടുത്തു. രണ്ടാമത്തെ വിഭാഗം അവർ വിഷമിച്ചു, അവർക്കൊന്നുമില്ല. മൂന്നാമത്തെ കൂട്ടരെ ആ രാജാവ് ശിക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ദുനിയാവിലെ അവസ്ഥ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ഈ നിസ്സാരമായ ജീവിതം, ഒരു സ്വപ്നം പോലെ കഴിഞ്ഞു പോകുന്ന ഈ ചെറിയ ആയുസ്, അത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അത് ചിന്തിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഈ കപ്പലിൽ പോയ വെഡ്ഡികളുടെ അവസ്ഥയായിരിക്കും. നമ്മുടെ ഓരോ നിമിഷവും, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ശ്വാസവും അത് ഒരു നിധിയാണ്. അതിനെ നമുക്കൊന്നുകിൽ ഒരു മുത്തും പവിഴവുമാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചപ്പുചവറ് ഒരു മലിനവസ്തുവാക്കാൻ സാധിക്കും, അതുമല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അതാപായി ആ ശ്വാസം, ആ നിമിഷം മാറ്റാൻ നമുക്ക് സാധിക്കും. ഇതിലേത് വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ആ ദ്വീപിൽ ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മക്ബറകളിൽ, പള്ളിയുടെ അടുത്തായിട്ടോ അല്ലെങ്കിൽ പണ്ടുകാലത്തെ മക്ബറകളായിരുന്ന സ്ഥലങ്ങളായിരിക്കും നമ്മൾ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഓരോ മയ്യിത്തും, മരിച്ച ഓരോ മനുഷ്യനും, അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ പറയുക, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളായിരിക്കും. ഒരു തസ്ബീഹ്, ഒരു രണ്ട് റക്അത്ത് നമസ്കാരം, ഒരു ദിവസത്തെ നോമ്പ്, ഇതൊക്കെയായിരിക്കും അവരോട് ആഗ്രഹിക്കുന്നത്. ആ അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫ്ലത്തിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഹഖീഖത്ത്, നമ്മുടെ യാത്രയുടെ ലക്ഷ്യം, അത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ وآتِ نفوسنا تقواها وزكها أنت خير من زكاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ارفع عنا البلاء والوباء اللهم ارفع عنا الوباء والغلاء والبلاء والزنا والربا وسائر الفتن ما ظهر منها وما بطن اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار